الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وأصدق السنن سنة محمد صلى الله عليه وسلم فشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم إن الذين قالوا ربنا الله ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون نحن أولياؤكم في الحياة الدنيا وفي الآخرة ولكم فيها ما تشتهي أنفسكم ولكم فيها ما تدعون نزلا من غفور رحيم പ്രിയ സഹോദരി സഹോദരന്മാരെ, സർവാധിനാഥനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ എല്ലാ വിധിവിലക്കുകളും മാനിച്ചുകൊണ്ട് അവന്റെ നിയമനിർദ്ദേശങ്ങളെ കഴിവിൻപടി ജീവിതത്തിൽ അങ്ങോളമിങ്ങോളം സൂക്ഷിച്ചുകൊണ്ട് താനൊരു മുസൽമാനാണെന്ന തികഞ്ഞ ബോധത്തോടെ തഖ്‌വയിൽ അധിഷ്ഠിതമായി ജീവിക്കാൻ ഞാനും നിങ്ങളും ആത്മാർത്ഥമായി പരിശ്രമിക്കണം എന്ന് ആമുഖമായി ഉണർത്തുകയാണ്. ചിലപ്പോൾ മാത്രം ലഭിക്കുന്ന ഒരവസരമാണ് രണ്ട് ആഘോഷങ്ങൾ ഒരുമിച്ച് വരിക എന്നത്. വെള്ളിയാഴ്ച മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ആഴ്ചയിലെ ഒരു ഈദാണ് ആഘോഷമാണ്. അതുപോലെ നോമ്പ് അവസാനിച്ചുകൊണ്ടുള്ള ഈദുൽ ഫിത്തർ, ഇങ്ങനെ രണ്ട് ഈദുകൾ ഒരുമിച്ച് വരിക എന്നത് അപൂർവമായി മാത്രം ലഭിക്കുന്ന ഒരു സംഗതിയാണ്. ഇങ്ങനെ റസൂലുള്ളാന്റെ കാലത്ത് രണ്ട് ഈദുകൾ ഒരുമിച്ച് വന്നപ്പോൾ പെരുന്നാൾ നമസ്കാരം നടത്തിയ ശേഷം റസൂൽ പറഞ്ഞു, ദൂരന്ന് വരുന്ന ആളുകളൊക്കെ ഉണ്ടാവുമല്ലോ, പ്രത്യേകിച്ച് ഇനി ഇന്ന് ജുമഅക്ക് വരുന്നതിൽ ഈദിൽ പങ്കെടുത്ത അഥവാ പെരുന്നാൾ നമസ്കാരത്തിൽ പങ്കെടുത്തവർക്ക് ഇളവുണ്ട് എന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി. അതിന് കാരണം ഇന്നത്തെ പോലെയല്ല അന്നത്തെ അവസ്ഥ. വളരെ ദൂരദിക്കുകളിൽ നിന്ന് പോലും ആളുകൾ ജുമഅക്ക് വരും. അന്ന് അത്ര ഇന്നത്തെ പോലെ അത്ര അധികം ജുമഅത്ത് പള്ളികളുള്ള ഒരു സമയമല്ല. അതുകൊണ്ട് തന്നെ പോയിട്ട് പിന്നെ തിരിച്ചു വരിക എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം പ്രയാസമായിരിക്കും. അവരളവ് ഇവിടെ പറയേണ്ടത് തന്നെ ഇല്ല എന്നൊക്കെയാണ് ഞാൻ രാവിലെ അത് പറയാതിരുന്നത്. എന്നാലും പറയണമെന്ന് കരുതിയിരുന്നു, വിട്ടുപോയി. ഏതായിരുന്നാലും രണ്ട് ഈദ് ഒരുമിച്ച് വന്നാലും ജുമുഅ ഒഴിവാക്കലല്ല, ജുമുഅ നിസ്കരിക്കലാണ് അഫ്ദൽ എന്ന് ഉലമാക്കൾ ഫത്വ കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ വാട്സപ്പിലൂടെയും മറ്റും നമ്മൾ ആ ഫത്വകൾ വായിച്ച് വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ നാം പരിശുദ്ധ റമദാൻ കഴിഞ്ഞ ഈ സന്ദർഭത്തിൽ പല കാര്യങ്ങളും ആലോചിക്കേണ്ട ഒരു സന്ദർഭമാണ്. നാം ജീവിക്കുന്ന ഈ ലോകം ഒരുപാട് തിന്മകളും സമ്മാനിത്തങ്ങളും സാന്ത്വനിത്തങ്ങളും നിറഞ്ഞ ഒരു ലോകമാണ്. അത് ഇന്നത്തെ കാലത്ത് മാത്രമല്ല, എക്കാലത്തും അങ്ങനെയായിരുന്നു. ഈ ഇങ്ങനെയുള്ള ഒരു കാലത്ത് ഇത്തരം തിന്മകൾ നമ്മളെ ബാധിക്കാതെ, നമ്മളാ തിന്മയിൽ അകപ്പെട്ടു പോകാതെ എങ്ങനെ ജീവിക്കാൻ സാധിക്കുമെന്നതാണ് ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം അവനെ എപ്പോഴും അസ്വസ്ഥമാക്കുന്ന വിഷയം. കാരണം അങ്ങോട്ട് തിരിഞ്ഞാലും തിന്മ, ഇങ്ങോട്ട് തിരിഞ്ഞാലും തിന്മ, എവിടെ നോക്കിയാലും തെറ്റുകളും സമ്മാനിത്തങ്ങളും. ഇതിനിടയിൽ സിറാത്തുൽ മുസ്തഖീമിൽ ഉറച്ചു നിന്ന് എങ്ങനെ ഞാൻ ജീവിക്കും എന്നതാണ് ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഏറ്റവും വലിയ ചിന്താ വിഷയം. വാസ്തവത്തിൽ കഴിഞ്ഞ ഒരു മാസം തിന്മകൾക്കെതിരെയുള്ള ഒരു പോരാട്ടമായിരുന്നു നമ്മൾ നിർവഹിച്ചത്, അല്ലെങ്കിൽ തിന്മകൾക്കെതിരെ തിന്മകളെ പ്രതിരോധിക്കുവാനുള്ള ഒരു പടച്ചട്ട നിർമ്മിക്കുകയായിരുന്നു കഴിഞ്ഞ ഒരു മാസക്കാലം. ആ പടച്ചട്ട ദുർബലമാവാതെ ഇനിയുള്ള 11 മാസങ്ങളിൽ കാത്തു സൂക്ഷിച്ചാൽ ഇൻഷാ അല്ലാ ഈ തിന്മകളുടെ ലോകത്ത് എനിക്കും നിങ്ങൾക്കും പിടിച്ചു നിൽക്കാൻ സാധിക്കും. ലാല്ലക്കും സത്തക്കോ, നിങ്ങൾ തഖ്വയുള്ളവരാകാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ കഴിയുന്നത്ര നന്മകൾ ഉൾക്കൊള്ളാനും തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കാനും നമ്മൾ പഠിക്കുകയായിരുന്നു തഖ്വയിലൂടെ. അതാണ് തഖ്വ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇക്കഴിഞ്ഞൊരു മാസം എത്രയോ തിന്മകൾ അടുത്തുകൂടെ നമ്മൾ കടന്നുപോയി. പക്ഷെ ആ തിന്മകൾ നമ്മൾ വളരെയേറെ അകറ്റി നിർത്തി. റമദാനാണ്, നോമ്പാണ്, അതിനടുത്തുകൂടി പോകാൻ എനിക്ക് പാടില്ല എന്ന ഒരു ചിന്ത നമുക്കുണ്ടായിരുന്നു. പക്ഷെ റമദാൻ കഴിയുന്നതോടെ തിന്മകളെ സംബന്ധിച്ചുള്ള മനോഭാവത്തിൽ നമുക്ക് മാറ്റം വരാൻ പാടില്ല. നമ്മുടെ ഈമാനും തഖ്വയും കൊണ്ടാണ് നാം പിടിച്ചു നിന്നതെങ്കിൽ ആ ഈമാൻ ദുർബലമാകാതെ കാത്തു സൂക്ഷിച്ചാലേ ഇനിയും എനിക്കും നിങ്ങൾക്കും പിടിച്ചു നിൽക്കാൻ സാധിക്കുള്ളൂ. ഈമാനിൽ എപ്പോഴൊക്കെ ദൗർബല്യം ബാധിക്കുന്നുവോ അപ്പോൾ തഖ്വയുടെ മാറ്റ് കുറഞ്ഞു കുറഞ്ഞു വരും. അതിൽ യാതൊരു സംശയവുമില്ല. തഖ്വയുടെ മാറ്റ് കുറയുന്നതിനനുസരിച്ച് തിന്മകൾ ഓരോന്നോരോന്നായി നമ്മളിലേക്ക് കടന്നു വരും, നമ്മൾ അറിയാതെ കടന്നു വരും. അത്തരം തിന്മകളെ ഭംഗിയാക്കി കാണിച്ചുകൊണ്ട് അതൊന്നും തെറ്റല്ല, അതൊക്കെ ആരാ ചെയ്യാത്തത്, അതൊക്കെ നോക്കിയപ്പോ ജീവിക്കാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിശാചുക്കൾ, മനുഷ്യ പിശാചുക്കളും ജിന്നു പിശാചുക്കളും നിങ്ങളെ പിന്നാലെ കൂടും. അവിടെയാണ് കീഴടങ്ങാതെ പിടിച്ചു നിൽക്കേണ്ടത്. അതിനുള്ള ഒരു പരിശീലനമായിരുന്നു യഥാർത്ഥത്തിൽ ഈ ഒരു മാസം നമ്മൾ നേടിയെടുത്തത്. ആ ഒരു പരിശ്രമത്തിലൂടെ നേടിയെടുത്ത ആ ഒരു കഴിവ്, തിന്മകളിൽ പ്രതിരോധിക്കാനുള്ള കഴിവ്, അത് ആത്മാർത്ഥമായി നിലനിർത്താൻ ഇനിയുള്ള 11 മാസം നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പക്ഷേ ശരിക്കും നിഷ്കളങ്കമായി നോമ്പെടുത്ത ഒരാൾക്ക് മാത്രമേ അത് സാധിക്കുള്ളൂ. നോമ്പ് പലർക്കും ഒരു അഭിനയത്തിന്റെ കാലമാണ്. നോമ്പിട് വന്ന സ്പെഷ്യലായിട്ട് ഒരു തൊപ്പി, പിന്നെ താടി പഠിക്കൂല. നോമ്പിട് കഴിഞ്ഞ തൊപ്പി ഊരി താടിയും പഠിച്ച് പിന്നെ പഴയ റൂട്ടിലേക്ക് തന്നെ എബൌട്ട് ടേൺ അങ്ങോട്ട് തന്നെ പോകും. പിന്നെന്താ അതൊരു കാര്യമുള്ളത്? അങ്ങനെയുള്ള ഒരു അഭിനയമല്ല യഥാർത്ഥത്തിൽ നോമ്പ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ സന്ദർഭത്തിൽ ഇസ്ലാമിക ജീവിതത്തിന് ആവശ്യമായ ഒരുപാട് സൽഗുണങ്ങൾ ഇക്കഴിഞ്ഞ ഒരു മാസം നാം നേടിയെടുത്തിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ നേടിയെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടല്ലോ, അതേതൊക്കെയാണ് എന്ന് ഒന്ന് ഓർത്തു നോക്കുകയും അത് എങ്ങനെ വരും മാസങ്ങളിൽ നിലനിർത്തുമെന്ന് സ്വയം ചോദിച്ച് ഞാനും നിങ്ങളും ഉത്തരം കണ്ടെത്തുകയും ചെയ്യേണ്ടതുണ്ട്. അതിനു മാത്രമുള്ള ചില ഓർമ്മപ്പെടുത്തലുകളാണ് ഈ ഖുത്ബയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത്. അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, വദക്കിർ, നീ ഉണർത്തുക. ഫൈന സിക്റ തംഫഉൽ മുഅ്മിനീൻ, ഉണർത്തൽ മുഅ്മിനീങ്ങൾക്ക് ഉപകാരപ്പെടും. നമുക്ക് അറിയണല്ലേ തോന്നും, അറിയുന്ന കാര്യങ്ങൾ മടക്കണേണ്ട ഗണ്യം ഉണർത്തിക്കൊണ്ടിരിക്കണം, അത് മുഅ്മിനീങ്ങൾക്ക് പ്രയോജനം ചെയ്യുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ അങ്ങനെയൊന്ന് ഉണർത്തണം, ചില കാര്യങ്ങൾ എണ്ണി എണ്ണി പറയണം എന്നെനിക്ക് തോന്നിയത്. ഏറ്റവും പ്രധാനമായി എനിക്ക് പറയാൻ തോന്നിയത്, നോമ്പ് നമ്മളിൽ വളർത്തിയ ഏറ്റവും വലിയ സൽഗുണം അള്ളാഹുവിന് വേണ്ടി മാത്രം കർമ്മം ചെയ്യാനുള്ള ഒരു ശീലം അഥവാ ഇഖ്ലാസ്, അത് നമ്മളിൽ നോമ്പ് ഉണ്ടാക്കി എന്നതാണ്. കാരണം നോമ്പ് അള്ളാഹു നമ്മളും തമ്മിലുള്ള രഹസ്യ ഇബാദത്താണ്. ഞാൻ എന്റെ വീട്ടിന്റെ ഉള്ളിൽ ഇരുന്ന് ഭക്ഷണം കഴിച്ചാൽ ആരും കാണില്ല, അള്ളാഹു മാത്രമേ അറിയുള്ളൂ. ഞാനും എന്റെ ഭാര്യയും ഒറ്റക്കാണ്. പകൽ സമയങ്ങളിൽ ലൈംഗികബന്ധത്തിൽ ഏർപ്പെട്ടാൽ ആരും അറിയില്ല, അള്ളാഹു മാത്രമേ. അപ്പൊ അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് അവൻ കാണുന്നു, അവൻ അറിയുന്നു എന്ന നിലക്ക് അവന്റെ വേണ്ടി മാത്രം കർമ്മം ചെയ്യാനുള്ള ഒരു വികാരം, അത് നമ്മുടെ ഇഖ്ലാസിന്റെ ഭാഗമാണ്. ആ ഇഖ്ലാസ് അഥവാ റിയാ ഇല്ലാത്ത, നിഫാഖ് കാപട്യമില്ലാത്ത ഒരു പ്രവണത നമ്മളിൽ ഉണ്ടായിത്തീർന്നു എന്നതാണ് റമദാൻ നമ്മളിൽ ഉണ്ടാക്കിയ ഗുണം. ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ നാം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് ഇഖ്ലാസ് എന്നത്. കാരണം ഇഖ്ലാസ് തീരെ ഇല്ലാത്ത അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടേയിരിക്കുന്ന ഒരു കാലത്താണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. എവിടെ നോക്കിയാലും കാപട്യമാണ് കാണുന്നത്. ആളുകളെ കാണിക്കാൻ വേണ്ടിയുള്ള പുറംപൂച്ചുകളും പ്രകടനങ്ങളും ജാടകളുമാണ് നമ്മൾ കാണുന്നത്. മതരംഗത്ത് പോലും ജാടകളാണ് കാണുന്നത്. സഹാബികളൊന്നും ജീവിച്ചത് അങ്ങനെയായിരുന്നില്ല. സഹാബികളെ കുറിച്ച് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അഖല്ലുഹും തഖല്ലുഫൻ, അവരിൽ ജാടകൾ വളരെ കുറവായിരുന്നു. ആളുകളെ കാണിക്കാൻ വേണ്ടിയുള്ള കാട്ടിക്കൂട്ടലുകൾ ഇന്ന് മതരംഗത്ത് പോലും ധാരാളമായി നിലനിൽക്കുന്നത് അതാണ്. പുറംപൂച്ചുകൾക്കും പ്രകടനങ്ങൾക്കുമാണ് ഇന്ന് മുൻതൂക്കമുള്ളത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു കാലത്ത് ഇഖ്ലാസ് നിലനിർത്തുക എന്നത് ഏറെ പ്രയാസമുള്ള ഒരു സംഗതിയാണ്. നോമ്പ് കാലത്ത് നാം നേടിയെടുത്തിട്ടുള്ള ഇഖ്ലാസ് അത് നാം നിലനിർത്തിയാൽ, ആരെയും കാണിക്കാൻ വേണ്ടി കർമ്മം ചെയ്യാൻ, എന്തെങ്കിലും ഭൗതിക താല്പര്യങ്ങൾ കൊണ്ട് സൽക്കർമ്മം ചെയ്യാൻ നമ്മൾ ഒരിക്കലും തയ്യാറാവുകയില്ല. എന്റെ റബ്ബിന് വേണ്ടിയാണ് ഞാൻ കർമ്മം ചെയ്യുന്നത്, എന്റെ റബ്ബ് അറിയുന്നുണ്ട്, അവന്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരും, ഇതായിരിക്കണം സൽക്കർമ്മങ്ങൾക്കുള്ള നമ്മുടെ എക്കാലത്തുമുള്ള പ്രേരണ. ജനങ്ങളുടെ തൃപ്തി നേടണം, ജനങ്ങളുടെ കയ്യടി വാങ്ങണം, പത്രത്തിൽ പേര് വരണം, ന്യൂസ് ചാനലിൽ വരണം, എന്റെ ഫോട്ടോ വരണം, സോഷ്യൽ മീഡിയയിൽ ഞാൻ നിറഞ്ഞു നിൽക്കണം, ആളുകളെ വാക്കിലും നോക്കിലും ഞാനായിരിക്കണം, ഇതൊക്കെയാണ് നന്മകൾ പ്രവർത്തിക്കുന്നതിൽ ഇന്ന് പലരുടെയും ഉന്നം. സാമൂഹ്യക്ഷേമ ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ മുമ്പത്തെക്കാളേറെ നമ്മുടെ നാട്ടിൽ പൊടിപൊടിക്കുന്നുണ്ട്. പക്ഷേ സംഘടനകൾ തമ്മിലുള്ള മത്സരങ്ങൾ അവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഞങ്ങളാണ് അധികം ചെയ്തത്, ഞങ്ങളാണ് അധികം ചെയ്തത്, ഞങ്ങളെ പരിപാടി കിട്ടിയ കവറേജ് നിങ്ങളെ പരിപാടിക്ക് കിട്ടിയിട്ടില്ല, ഞങ്ങളാണ് ന്യൂസ് ചാനലിൽ നിറഞ്ഞു നിന്നത്, ഞങ്ങളടുത്താണ് മന്ത്രി വന്നത്, ഞങ്ങളടുത്താണ് ഞങ്ങൾക്കാണ് അവാർഡ് കിട്ടിയത്. ഇതിനു വേണ്ടിയുള്ള മത്സരങ്ങൾ മാത്രമല്ല, ഒരുപാട് ആളുകളെ സ്റ്റേജിൽ കൊണ്ടുവന്ന് പ്രദർശിപ്പിച്ചാലേ അടുത്ത കൊല്ലം അവർ പൈസ തരൂ എന്ന അവസ്ഥ. എന്തൊരു ഗതികേടാണെന്ന് ആലോചിച്ചു. മതസംഘടനകൾ പോലും സംഭാവന വാങ്ങുന്ന ആളുകളെ സ്റ്റേജിൽ എത്തിയില്ലെങ്കിൽ അടുത്ത കൊല്ലം സംഭാവന കിട്ടൂല. അതുകൊണ്ട് സ്റ്റേജും സ്റ്റേജിൽ പ്രദർശിപ്പിക്കണമൊന്നും ഇല്ലാത്തവർക്ക് ആളുകൾക്ക് സംഭാവന കൊടുക്കൽ കുറവാ. നല്ല സംഭാവന തരും, പക്ഷേ വലിയൊരു പരിപാടിയിൽ അവരെ പ്രത്യേകം പോസ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, ഫോട്ടോ എടുക്കണം. അടുത്ത കൊല്ലം പിരിവിൽ പോകുമ്പോ ആദ്യം അത് കാണിച്ചു കൊടുക്കും, നമ്മളെ കഴിഞ്ഞ പരിപാടിയാണ്, ആ ഞാനൊക്കെ ഉണ്ടല്ലോ, വീണ്ടും മൂപ്പര ഫോട്ടോ, ആ ഞാൻ ഉണ്ടല്ലോ. നല്ല പൈസ കൊടുക്കും മൂപ്പര്. സ്റ്റേജിൽ പണ്ടൊക്കെ ഒരധ്യക്ഷനാണെങ്കിൽ ഇന്ന് ഒരുപാട് അധ്യക്ഷന്മാരാണ്. അതിന് പേരിട്ടിരിക്കുകയാണ് പ്രസീഡിയം അലങ്കരിക്കുക. അപ്പോ പൈസ കൊടുക്കാൻ കഴിയാത്ത സാധാരണക്കാരൻ ഓ 30 കൊല്ലം സംഘടനയിൽ പ്രവർത്തിച്ചാലും ഓൻ താഴെ തന്നെ, ഓൻ ഒരിക്കലും സ്റ്റേജ് മുമ്പ് എത്തൂല. ഇന്നലെ മലയാളിയായി വന്നോൻ നല്ല സംഭാവന കൊടുത്തു, ഓൻ സ്റ്റേജിന്റെ മോളിലും. ആളുകളെ ഇയാൾ പഠിപ്പിക്കുകയാണ് ജനങ്ങൾക്ക്. നല്ല നല്ല മനുഷ്യന്മാര്, ആരുടെയും ഒന്നും പ്രതീക്ഷിക്കാതെ കൊടുത്ത മനുഷ്യന്മാര് വലിച്ചു കയറ്റി സ്റ്റേജുമൊക്കെ കയറ്റും. പിന്നെ മേലിരുന്നോ ഇങ്ങനെ താഴത്തേക്ക് നോക്കുമ്പോ ഞാൻ മേലെ മറ്റോൻ താഴെ. അപ്പൊ ചെയ്ത്താൻ പറയും ഇതന്നെയാടാ നല്ലത്. ഇങ്ങനെ ആളുകളെ റിയാൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. അതുകൊണ്ട് ഇഖ്ലാസ് വളരെ വിലപ്പെട്ട ഒരു സംഗതിയാണ്, അത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ഞാനും നിങ്ങളും സൂക്ഷിക്കണം. എത്ര കേട്ടിട്ടുള്ള ഹദീസാണ്, സഹീഹ് ബുഖാരിയിലെ ഒന്നാമത്തെ ഹദീസ്, ഇന്നമൽ അഅമാലു ബിന്നിയാത്ത് വഇന്നമാ ലികുല്ലി ഇമ്രിഇൻ മാ നവാ. എല്ലാ അമലുകളും നിയ്യത്തുകൾക്കനുസരിച്ചാണ്, ഓരോരുത്തർക്കും അവനവൻ ഉദ്ദേശിച്ചത് കിട്ടും. നിങ്ങൾ എന്താ ഉദ്ദേശിച്ചത്? നിങ്ങളെ സ്റ്റേജിൽ കയറ്റണം, നിങ്ങളെ പത്രത്തിൽ വരണം, നിങ്ങളെ ഫോട്ടോയിൽ വരണം എന്നാണോ? അത് കിട്ടും അല്ല. അല്ലാഹുവിന്റെ അടുക്കൽ അത് രേഖപ്പെടുത്തപ്പെടണം. അമലുകളില്ലാതെ കഷ്ടപ്പെടുന്ന പരലോകത്ത് എനിക്കത് കിട്ടണം. എന്നെ സ്വർഗത്തിലാക്കാൻ, എനിക്ക് നരകത്തിന് രക്ഷപ്പെടാൻ എന്റെ അമൽ ഉപകാരപ്പെടണം. ഇതാണോ നിങ്ങൾ വിചാരിച്ചത്? അത് നിങ്ങൾക്ക് കിട്ടും. റസൂലുള്ളാഹിന്റെ കൂടെ ഹിജ്റ പോയ ആളുകളെ പറ്റിയാണ് ഹദീസിന്റെ ബാക്കി ഭാഗത്ത് പറയുന്നത്. മക്കയിൽ നിന്നും മദീനയിലേക്ക് റസൂലുള്ള പലായനം ചെയ്യുമ്പോ കൂടെ സഹാബികൾ ഒരുപാട് ജീവിതം അങ്ങോട്ട് പറിച്ചു നട്ടു. വെറുതെ ജീവിതം പറിച്ചു നട്ടതല്ല. ആരെന്തെങ്കിലും ഹിജ്റ, താൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണ് ഹിജ്റ പോയ കൂട്ടത്തിലുണ്ട്, ഓളെ കിട്ടണമെങ്കിൽ മദീനത്ത് പോകണം, അതാണോ ഉദ്ദേശം? അല്ലെങ്കിൽ ദുനിയാവിയായ എന്തെങ്കിലും കാര്യം, മദീന നല്ലൊരു കച്ചവട സ്ഥലമാണ്, അവിടെ പോയാൽ നല്ല കച്ചവടം കിട്ടും, അതിനാണോ പോയത്? എങ്കിൽ അവർക്ക് അത് കിട്ടും. എന്നാൽ അള്ളാഹും റസൂലും പറഞ്ഞതനുസരിച്ചാണ് ഒരാൾ ഹിജ്റ ചെയ്തിട്ടുള്ളതെങ്കിൽ എല്ലാം ത്യജിച്ചുകൊണ്ടുള്ള യാത്ര അതൊരു പുണ്യയാത്രയാണ്. ആ പറിച്ചു നടൽ ഹിജ്റ, അത് വലിയ പുണ്യമുള്ളതാണ്. അപ്പൊ നിങ്ങൾ നോക്കൂ, അമലുകൾ നിയ്യത്തുകൾക്കനുസരിച്ചാണ് എന്ന ഹദീസ് എന്തുമാത്രം അർത്ഥവത്തായ ഹദീസാണ്. ഇന്ന് നിയ്യത്ത് മാറിക്കൊണ്ടേ ഇരിക്കുകയാണ്. മാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള ഈ സദുദ്ദേശം എന്ന സംഗതി ഉണ്ടല്ലോ, അത് ഇല്ലെങ്കിൽ ഒരു അമൽ എത്ര വലിയ അമലായിട്ടും കാര്യമില്ല. അല്ലാഹുവിൽ അതിന് അണുത്തൂക്കം വില പോലും ഉണ്ടാവുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അടുത്ത ജിബ്രീൽ മനുഷ്യരൂപം പ്രാപിച്ചു കൊണ്ടുവന്ന് ചോദ്യങ്ങൾ ചോദിക്കേണ്ടായി, എങ്ങനെയാണ് ദീനിനെ കുറിച്ച് ചോദിച്ചറിയേണ്ടത് എന്ന് പഠിപ്പിക്കാൻ. അക്കൂട്ടത്തിൽ ചോദിച്ചൊരു പ്രധാന ചോദ്യമാണ് അമൽ ഇഹ്സാൻ, ഇഹ്സാൻ എന്താണ് എന്ന്. റസൂലുള്ള കൊടുത്ത മറുപടി എന്താ? എന്ന് പറയുന്നത് നീ അല്ലാഹുവിനെ കാണുന്നത് പോലെ അവന് ഇബാദത്തെടുക്കലാണ്. നീ അവനെ കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കാണുന്നു എന്ന ബോധത്തോടെ, ഞാൻ എവിടെ പോയാലും എന്റെ റബ്ബ് കാണുന്നുണ്ട്, എന്റെ അടക്കവും അനക്കവും അവൻ അറിയുന്നുണ്ട്, ഈ ബോധത്തോടുകൂടി കർമ്മം ചെയ്യാൻ സാധിക്കുക എന്നതാണ് എഹ്സാൻ എന്ന് പറയുന്നത്. ആ എഹ്സാനിന്റെ മർത്തബ അള്ളാഹുവിന്റെ മാത്രമാണ് നമ്മൾ വകവെച്ചു കൊടുക്കേണ്ടത്. ഇത് നമ്മുടെ മനസ്സിലുണ്ടായാൽ ഏതൊരു കർമ്മം ചെയ്യുമ്പോഴും അത് സൂക്ഷ്മതയോടെ ചെയ്യാൻ, അതിൽ റിയാൽ കടന്നു വരാതിരിക്കാൻ, അതിൽ നിഫാഖ് വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് സഹോദരങ്ങളെ, റമദാനിൽ നാം നേടിയെടുത്തതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇഖ്ലാസ്. ആ ഇഖ്ലാസ് നമ്മുടെ ഇസ്ലാമിക ജീവിതത്തിൽ ഇനിയുള്ള 11 മാസവും കാത്തു സൂക്ഷിക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാ അത് നമ്മുടെ ഇസ്ലാമിക ജീവിതത്തിൽ വമ്പിച്ചൊരു മുതൽക്കൂട്ട് തന്നെയായിരിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുപോലെ തന്നെ നമ്മൾ എല്ലാ നോമ്പുകാരും പൊതുവെ ദുആ ദിക്റുകളുടെ കാര്യത്തിൽ മറ്റ് 11 മാസങ്ങളിലും ഇല്ലാത്ത ഒരു ശ്രദ്ധ ചെലുത്തിയ മാസമാണ് വാസ്തവത്തിൽ റമളാൻ എന്ന് പറയുന്നത്. അശ്രദ്ധ കൊണ്ടോ അറിവില്ലായ്മ കൊണ്ടോ പലപ്പോഴും വിട്ടുപോകാറുള്ള ഒരു ഇബാദത്താണ് ദുആ ദിക്റുകൾ. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ മനുഷ്യരെല്ലാവരും മനസ്സിൽ എന്തൊക്കെയോ ആണ്, എന്നാൽ ഒഴിവു കിട്ടുന്ന സമയങ്ങളിലൊക്കെ സുബ്ഹാനല്ലാ, അൽഹംദുലില്ലാ, വലാ ഇലാഹ ഇല്ലല്ലാ, വല്ലാഹു അക്ബർ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ, ഇങ്ങനെ ചെറിയ ചെറിയ ദിക്റുകൾ, വലിയ വലിയ പുണ്യങ്ങൾ ചെലവില്ലാതെ കിട്ടുന്ന കൂലിയാണത്. അതിനുവേണ്ടി പരിശ്രമിക്കുന്ന ആളുകൾ, അത് റമളാനിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ സന്ദർഭങ്ങളിലും ദിക്റുകളും ദുആകളും പഠിപ്പിച്ചിട്ടുണ്ട്. റമളാനിൽ പറയുന്നത് ചോദിച്ചു പഠിച്ചു, പള്ളിയിൽ കയറുമ്പോഴാ ദിക്ർ എന്ന് പറഞ്ഞു തരുമോ, അത് എഴുതിയെടുക്കട്ടെ, അത് ചൊല്ലിപ്പഠിച്ചു, ഇനി പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴോ എന്ന് പറഞ്ഞു തരുമോ, അങ്ങനെ അങ്ങനെ ചോദിച്ചു പഠിച്ച ആളുകളുണ്ട്. റമളാനിൽ അത് പഠിച്ച് ദിക്റിന്റെ പുസ്തകം കൈവശപ്പെടുത്തി അത് ഈശയിലിട്ട് ഓരോ സന്ദർഭത്തിലും അതെടുത്തു പ്രാർത്ഥിച്ചു. രാവിലത്തെ ദിക്റ്, സുബ്ഹി നിസ്കരിച്ചിട്ട് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് ചൊല്ലി തീർക്കേണ്ട ദിക്റുകളുണ്ട്. ഇരുന്ന് മറ്റെല്ലാ മൊബൈലൊന്നും എടുക്കാതെ ശരിക്കാ ഒന്നോടുകൂടി തന്നെ ഇരുന്ന് അത് ചൊല്ലുക. അസർ നിസ്കരിച്ചിട്ട് മകർ നിസ്കരിക്കുന്നത് അത് കാറുൽ മസാ, വൈകുന്നേരം ചൊല്ലേണ്ടത്. അത് എല്ലാ കാലത്തും ഉള്ളതാണ്, റമളാൻ സ്പെഷ്യൽ അല്ല. പക്ഷെ റമളാനിൽ നമ്മൾ അത് ശീലിച്ചു. സാന്ദർഭികമായ ദിക്ർ ദുആകൾ അത് നമ്മൾ പഠിച്ചാൽ നമുക്ക് ഒരുപാട് ഒരുപാട് നേട്ടങ്ങൾ അതുകൊണ്ടുണ്ട്. നാം ജീവിക്കുന്ന ഈ ലോകത്ത് പിശാചിനേറെ സ്വാതന്ത്ര്യം നൽകിയിട്ടുള്ള ഒരു ലോകമാണ്. ഇടത്തും വലത്തും മുന്നിലും പിന്നിലും നാനാവശത്തോടെയും നമ്മളെ സമീപിച്ച് വഴിതെറ്റിക്കാൻ തക്കം പാർത്തിയിരിക്കുന്ന പിശാചിനെ അള്ളാഹു സർവതന്ത്ര സ്വതന്ത്രനായി വിട്ടിരിക്കുകയാണ്. കിട്ടാവുന്നവരെയൊക്കെ നീ പിടിച്ചോ, എന്റെ മുഖലസ്യങ്ങളായ അടിമകൾ ഒരു ചുക്കും ചെയ്യാൻ നിനക്ക് കഴിയില്ല എന്ന് പറഞ്ഞ് ജിന്നു പിശാചികൾ അള്ളാഹു വിട്ടിരിക്കുകയാണ്. ആ പിശാചുക്കളിൽ നിന്നുള്ള ഒരു പ്രൊട്ടക്ഷൻ കൂടിയാണ് യഥാർത്ഥത്തിൽ ദിക്ർ ദുആകൾ എന്ന് പറയുന്നത്. റമളാനിൽ നിന്ന് നാം ശരിക്കും അനുഭവിച്ചിട്ടുണ്ട്. ഉത്തരം കിട്ടുന്ന സമയങ്ങൾ മുതലെടുത്ത് പ്രാർത്ഥിക്കാൻ ശ്രമിച്ചു. സാധാരണ ഇഖാമത്ത് കൊടുക്കണേന്റെ അര മിനിറ്റ് മുമ്പ് വരിക, അല്ലെങ്കിൽ ഇഖാമത്ത് ഇവിടെ എത്തുമ്പോഴേ കൊടുക്കാവൂ, അഞ്ചു മിനിറ്റ് ബാക്കിയുണ്ടെങ്കിൽ ഒരു കോളും കൂടി ചെയ്ത് അങ്ങനെ അങ്ങനെ നേരം കളഞ്ഞിട്ടേ പള്ളിയിലെത്തുള്ളൂ. എന്നാൽ റമളാനിൽ അങ്ങനെയല്ല, വേഗം പള്ളിയിൽ വരും. കാരണം പള്ളിയിൽ നേരത്തെ വന്നാൽ ഒന്നാമത്തെ സ്വപ്പ് കിട്ടും, മാത്രല്ല ബാങ്കിനും ഇഖാമത്തിനും ഇടയിൽ രണ്ടരക്കാത്ത സുന്നത്ത് നിസ്കരിക്കുക, പള്ളിയിൽ കയറിയാലുള്ള തഹിയത്തും അതും കിട്ടും. ഒലു എടുത്ത ഉടനെ ആയതുകൊണ്ട് ഒലുവിന്റെ സുന്നത്തും ഒരു രണ്ടരക്കാത്ത മൂന്ന് നിയ്യത്ത് നിസ്കരിക്കാം. ഒന്ന് ഒലുവിന്റെ സുന്നത്താണ്, മറ്റൊന്ന് റവാത്തിബ് സുന്നത്താണ്, പിന്നെ അവിടെ തന്നെ ഒരു തഹിയത്തും ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി മാത്രമല്ല, ബാങ്കിനും ഇഖാമത്തിനും ഇടയിലുള്ള പ്രാർത്ഥന ഉത്തരം കിട്ടുന്ന പ്രാർത്ഥനയാണെന്ന് മനസ്സിലാക്കി കൈയുയർത്തി പലതും പ്രാർത്ഥിച്ചു റമളാൻ മാസത്തിൽ. ഇതൊക്കെ റമളാനിൽ നമ്മൾ ചെയ്തു. അത്താഴ സമയത്ത് നേരത്തെ എണീറ്റ് ഒതുവെടുത്ത് ഒരല്പമെങ്കിലും ചെറിയ രണ്ടരക്കാറ്റെങ്കിലും നിസ്കരിക്കുക, എന്നിട്ട് കുറച്ചു നേരം ആ ഉത്തരം കിട്ടുന്ന സമയത്ത് ദുആ ചെയ്യുക. ഇതിനുവേണ്ടി ആളുകൾ കഷ്ടപ്പെട്ടു റമളാനിൽ. എന്തുകൊണ്ട്? ദുആ ദിക്റിന്റെ തഹ്സീർ, സ്വാധീനം ശരിക്കും ആളുകൾ മനസ്സിലാക്കിയ ഒരു മാസമാണ് വാസ്തവത്തിൽ ഈ പറഞ്ഞ റമളാൻ എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങൾ നോക്ക്, സയ്യിദുൽ ഇസ്തിഗ്ഫാർ, പാപമോചന പ്രാർത്ഥനകളുടെ തലവൻ എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ള ഒരു പ്രാർത്ഥന, അത് രാവിലെയും ചൊല്ലണം വൈകുന്നേരം ചൊല്ലണം. എന്താണ് അതിന്റെ മെച്ചം? രാവിലെ ചൊല്ലിയവൻ വൈകുന്നേരത്തിന് മുമ്പ് മരിച്ചാൽ അയാൾ സ്വർഗത്തിലാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, വൈകുന്നേരം ചൊല്ലിയവൻ നേരം പുലരും മുമ്പ് മരിച്ചാൽ അവൻ സ്വർഗത്തിലാണ്. സദഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കണ്ടോ, അത് നമുക്ക് അറിയോ? അറിയണ്ടേ? അല്ലാഹുമ്മ അന്ത റബ്ബി ലാ ഇലാഹ ഇല്ലാ അന്ത ഖലഖ്തനി വഅന അബ്ദുക وانا على عهدك ووعدك ما استطعت اعوذ بك من شر ما صنعت ابوء لك بنعمتك علي وابوء بذنبي فاغفر لي فانه لا يغفر الذنوب الا انت. ഈ പ്രാർത്ഥന രാവിലെ ചൊല്ല വൈകുന്നേരം ചൊല്ല. കണ്ടോ നിങ്ങൾ, അങ്ങനെയുള്ള ഓരോ പ്രാർത്ഥനകളും പിശാചിക്കളിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് വല്ലാത്തൊരു പ്രൊട്ടക്ഷൻ തന്നെയാണ്. നിങ്ങൾക്കറിയില്ലേ, രാത്രി കിടക്കാൻ നേരത്ത് ഒതുവെടുത്ത് കിടക്കണം, ആയത്തുൽ കുർസി ഓതണം എന്ന് പറഞ്ഞു. ആയത്തുൽ കുർസി നാലാമത്തെ ആയത്തിൽ ഖുർആൻ, ഖുർആൻ ഏറ്റവും മഹത്തായ ആയത്താണത്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനതു വലാ നൗം ലഹു മാ ഫിസ്സമാവാതി വമാ ഫിൽ അർദ് മൻ ദല്ലദി യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നി യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹു വലാ യുഹീതുന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാ വസിഅ കുർസിയുഹു സമാവാതി വൽ അർദ് വലാ യഊദുഹു ഹിഫ്ളുഹുമാ വഹുവൽ അലിയുൽ അലീം. ഇത് എല്ലാ നിസ്കാരത്തിനു ശേഷം ചൊല്ലണം, രാവിലെയും വൈകുന്നേരവും ചൊല്ലണം, കിടക്കാൻ നേരത്തും ചൊല്ലണം. കിടക്കാൻ നേരത്ത് ചൊല്ലുന്നതിന്റെ പ്രാധാന്യം പറയുന്നിടത്ത് പുണ്യ റസൂൽ പറയുകയാണ്, മൻ ഖറഅഹാ ലാ യസാലു അലൈഹി മിനല്ലാഹി ഹാഫിൽ, കണ്ടോ, ആരെങ്കിലും ആയത്തുൽ കുർസി ഓതിയാൽ നേരം പുലരും വരെ അള്ളാഹുവിൽ നിന്നുള്ള ഒരു കാവൽക്കാരൻ, ഒരു മലക്ക് അവന് കാവൽ നിൽക്കും. വലായക്കുർബഹു ഷൈത്താൻ, ഒരു ഷൈത്താൻ അവനെ സമീപിക്കുകയില്ല. ഹത്താ ഇസ്ബിഹ, നേരം പുലരുന്നത് വരെ. ഇനി എന്താ വേണ്ടത്? നമ്മൾ രാത്രി ഉറങ്ങാൻ കിടന്നാല് നമ്മളെ ശല്യപ്പെടുത്തിക്കൊണ്ട്, ദുസ്വപ്നങ്ങൾ കാണിച്ചുകൊണ്ട്, പേടിപ്പെടുത്തിക്കൊണ്ട് പിശാചിക്കൾ വരും അല്ലേ. ചില ആളുകൾ ദുസ്വപ്നം കണ്ട് ഞെത്തി ഒന്ന് വിറച്ചി വിറക്കുന്നുണ്ടാവും, ആ തേങ്ങി തേങ്ങി കരയുന്നുണ്ടാവും. എന്താ ലോ, ദുസ്വപ്നം കണ്ടതാണ്, ഉറങ്ങാൻ കഴിയുന്നില്ല. അവിടെയൊക്കെ പ്രാർത്ഥന പഠിപ്പിച്ചിട്ടുണ്ട്, അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ ഗളബിഹി വ ഇഖാബിഹി വ മിൻ ശർരി ഇബാദിഹി വ മിൻ ഹമസാത്തി ശയാത്തീൻ വ അഊദു ബിക റബ്ബി അൻ യഹ്ളുറൂൻ. ഇത് പ്രാർത്ഥനയാണ്. അള്ളാഹുവിന്റെ സമ്പൂർണ്ണ വചനങ്ങൾ കൊണ്ട് അവന്റെ ഗളബിൽ നിന്ന്, അവന്റെ കോപത്തിൽ നിന്ന്, അവന്റെ ശിക്ഷയിൽ നിന്ന്, അതുപോലെ തന്നെ അവന്റെ അടിമകളിൽപ്പെട്ട തിന്മകളിൽ നിന്ന്, ശിർറിൽ നിന്ന്, ഷെയ്ത്താന്റെ ശിർറിൽ നിന്ന്, അവരുടെ ദുർബോധനങ്ങളിൽ നിന്നും, അവർ തന്റെ അടുക്കൽ ഹാജരാകുന്നതിൽ നിന്നും രക്ഷ ചോദിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പിന്നെ ദിക്റുകൾ ആവർത്തി ചൊല്ലിക്കൊണ്ടിരിക്കുക, എന്നിട്ടും ഉറക്കം വരുന്നില്ലേ, നിങ്ങൾ എണീറ്റ് ഒന്ന് കൊടുത്ത് രണ്ടരക്ക നിസ്കരിക്കുക. ഇതൊക്കെ പഠിപ്പിച്ചു. അപ്പൊ ഉറക്കത്തിൽ ശല്യപ്പെടുത്തുന്നവൻ പിശാചാണ്. ആ പിശാചിനെ നമ്മൾ സമീപിക്കാൻ കഴിയാത്തവണ്ണം ഒരു മലക്ക് അവിടെ കാവല് നിൽക്കും. എ ടി എമ്മിന്റെ അടുത്ത് തോക്ക് പിടിച്ച് നിൽക്കണ മാതിരി നമ്മൾ ഉറങ്ങുമ്പോ മലക്ക അവിടെ നിൽക്കുക. മലക്ക് നിന്നാൽ പിന്നെ ശൈത്താൻ കൊണ്ട് വരില്ല. അതെന്ത് വേണം? ഒന്നേ ചെയ്യണ്ടു, നിങ്ങൾ ആയത്തുൽ കുർസി ഓതണം. രാവിലെയും വൈകുന്നേരവും 100 വീതം ചൊല്ലേണ്ട ഒരു ദിക്റുണ്ട്. ഏതാണത്? ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് വഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. സുഹൃത്തുക്കളെ, ഇതൊക്കെ പഠിക്കണം. നമ്മുടെ ജീവിതത്തിലെ അള്ളാഹുവിന്റെ കാവൽ കിട്ടാനുള്ള ഇങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് സംഗതികളുണ്ട്. വളരെ നിസാരമാണ്, പക്ഷേ അതുകൊണ്ട് കിട്ടാവുന്ന നേട്ടങ്ങൾ വളരെ വലുതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് വഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. നമ്മൾ നിസ്കാരത്തിനേശം ചില ദിക്റല്ലേ, അത് 100, വലത് കൈ കൊണ്ട് എണ്ണം പിടിച്ച് 5, 10, 15, വെറും 10 മിനിറ്റ് മതി ചൊല്ലാൻ. അത് ചൊല്ലിയാൽ, രാവിലെ ചൊല്ലിയാൽ വൈകുന്നേരം വരേക്കും ശൈത്താനിലെ പ്രൊട്ടക്ഷനാണ്. വക്കാനത്ത് ഹെരുദം മിന ശൈത്താനി യൗമഹു ദാലിക ഹത്താ യുംസിയ. വൈകുന്നേരം വരെയും പിശാചിൽ നിന്നുള്ളൊരു സംരക്ഷണം അവനുണ്ടായിരിക്കും. സദഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കണ്ടങ്ങള്, അപ്പൊ 100 നന്മകൾ രേഖപ്പെടുത്തും, 100 തിന്മകൾ മായ്ക്കപ്പെടും. അതിനൊക്കെ പുറമേ പിശാചിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ നിങ്ങൾക്കുണ്ടായിരിക്കും. അപ്പൊ സൂറത്തുൽ ബഖറ നിത്യമായി ഓതുന്ന വീടുകളിൽ അവിടെ നിന്ന് പിശാചുക്കൾ വരളിയെടുത്തു പോകും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിശാചിനവിടെ നിൽക്കാൻ കഴിയില്ല. അപ്പൊ വീട്ടിൽ ശല്യപ്പെടുത്തുന്ന പിശാജ്, അതിന് ഖുർആൻ. അപ്പൊ ഖുർആൻ പാരായണവും ദുആ ദിക്റുകളും ഒക്കെ നാം വളരെയേറെ ശ്രദ്ധിച്ചുകൊണ്ട് നിർവഹിച്ച ഒരു മാസമായിരുന്നു റമദാൻ. പക്ഷേ അത് റമദാൻ സ്പെഷ്യൽ അല്ല, എല്ലാ കാലത്തും ഉള്ളതാണ്. ദിക്റിന്റെ പ്രയോജനം പറയുന്നിടത്ത് അല്ലാമ ഇബ്നു ഖയ്യിം ഫവാഇദു ദിക്ര പറയുന്നിടത്ത് 100 ഫവാഇദുകൾ, 100 നേട്ടങ്ങൾ, പ്രയോജനങ്ങൾ ദിക്റിനുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻഷാഅല്ലാഹ് നമുക്കത് മറ്റൊരു ഖുത്ബയിൽ വിശദീകരിക്കേണ്ടതാണ്. അതറിഞ്ഞുകൂടാ ആളുകൾക്ക് ദിക്റിന് ഒരുപാട് ഒരുപാട് നേട്ടങ്ങളുണ്ട്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മുടെ തഖ്‌വയുടെ ബാലൻസ് നിലനിർത്തുവാൻ ദിക്ര ദുആകളിൽ നമ്മൾ അതീവ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. നമുക്കൊരു ഏടും ആവശ്യമില്ല. 36 വക ഏടും, 48 വക ഏടും, കഞ്ചിൽ നരശും, 40 അജ്ജിന്റെ കൂലിന്റെ ദുആവിന്റെ ദുആ ഒന്നും ആവശ്യമില്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദുആ ദിക്റുകൾ തന്നെയുണ്ട്. ആ സൂഫി ഉണ്ടാക്കിയത്, ഈ സൂഫി ഉണ്ടാക്കിയത്, ഒരു സൂഫി ഉണ്ടാക്കിയത് നമുക്ക് ആവശ്യമില്ല. റസൂലിൽ നിന്ന് സഹാബത്തിന് കിട്ടിയത്, സഹാബത്ത് താബിഈങ്ങൾക്ക് കിട്ടിയത്, മുസ്ലിം ഉമ്മത്തെ തലമുറ തലമുറയായി കൈമാറിപ്പോരുന്ന പ്രമാണങ്ങളുടെ വെളിച്ചത്തിലുള്ള സഹീഹായ അദ്കാറുകളും സഹീഹായ ദുആകളും ധാരാളമുണ്ട്. അള്ളാഹുവിനെ ധാരാളമായി ദിക്ര ചെയ്യുന്ന പുരുഷന്മാരും ധാരാളമായി ദിക്ര ചെയ്യുന്ന സ്ത്രീകളും എന്ന് അള്ളാഹു പ്രശംസിച്ച് പറഞ്ഞിട്ടുണ്ട് മുഅ്മിനീങ്ങളെ. അതിൽ ഉൾപ്പെടാൻ റസൂൽ പഠിപ്പിച്ച ദുആ ദിക്റുകൾ തന്നെ ധാരാളമായുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, റമദാനിൽ നമ്മൾ ദുആ ദിക്റുകളിലും ഖുർആൻ പാരായണത്തിലും കാണിച്ച ഒരു ശ്രദ്ധ, അത് ഇനിയുള്ള കാലത്തും നമ്മൾ നിലനിർത്തണം. ചില ആളുകളെ കണ്ട, മുസ്തഹബ് റമദാനിൽ വെച്ചാൽ ഇനി അടുത്ത റമദാനിൽ അടുക്കുക. വീട്ടിലാകപ്പാടെ 1-2 മുസ്തഹബ് ഉണ്ടാകുക. എവിടെ മക്കളെ ആ മുസ്തഹബ് കാണാനല്ലോ തിരയണം? പോരാ, എല്ലാ ഓരോരുത്തർക്കും മുസ്തഹബ് വേണം. എല്ലാവർക്കും ഡ്രസ്സില്ലേ അല്ലേ? അത് ഓന്റെ പാന്റാണ്, ഓന്റെ കുപ്പായാണ്, ഓന്റെ ബനിയനാണ് അല്ലേ, ഓന്റെ ടേബിളാണ്, എല്ലാം ഉണ്ട്. കുട്ടികൾക്ക് ഒറ്റപ്പെട്ടക്ക് റൂം കൊടുക്കുന്നു, എല്ലാം കൊടുക്കുന്നു. മുസ്തഹബ് മാത്രം ഉണ്ടാവില്ല. ചില ആളുകളുണ്ട് വലിയ പൈസക്ക് പുര ഉണ്ടാക്കും, എന്നിട്ട് ഗൾഫിൽ നിന്ന് പോരുമ്പോ നമ്മളെ വിളിച്ച് ചെല്ല മോലി ഒരു മുസ്തഹബ് കിട്ടുമോ? എന്താ ഞാൻ പുരയിൽ കൂടാൻ പോവാണ്.
നാൽപ്പത്തഞ്ച് ലക്ഷത്തിന്റെ പുര ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ 40 രൂപയോ എടുത്തിട്ട് മുഷായവ് നല്ല മുഷായവ് വാങ്ങുവാൻ പറ്റൂല, അത് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടണം. ഇതാ ആളുകളെ കോലം. അപ്പൊ അതുകൊണ്ട് മുസഹഫി എല്ലാ ഓരോരുത്തർക്കും വേണം. ബാപ്പി ഓതണം, മക്കള് ഓതണം, ഭാര്യ ഓതണം, എല്ലാരും ഓതണം. ഓതാത്ത ദിവസം ഉണ്ടാകാൻ പാടില്ല. ഇന്നോതിയത് അടയാളം വെച്ച് പിറ്റേന്ന് അതിന്റെ ബാക്കി ഓതുക. അങ്ങനെ സഹാബികളൊക്കെ എല്ലാ കാലത്തും ആഴ്ചയിലൊരിക്കൽ ഖത്തം തീർക്കുന്ന ആളുകൾ. സഹാബികളെ ഖുർആൻ ധാരാളം ഓതിയിട്ട് നബി പറഞ്ഞു 3 ദിവസത്തിൽ കുറഞ്ഞ ഖത്തം തീർക്കാൻ പാടില്ല. എന്താ ഒരു ദിവസം കൊണ്ടുതന്നെ ഖത്തം തീർക്കുകയാണ്? നമ്മുടെ 30 ദിവസം കൊണ്ട് ഇങ്ങ് തീർന്നു കിട്ടുന്നില്ല അല്ലേ? എവിടെയാ നമ്മൾ ഉള്ളത്? എവിടെയാ സഹാബത്ത് ഉള്ളത്? അന്നാന്റെ റസൂൽ വാർണിംഗ് കൊടുക്കുകയാണ്, 3 ദിവസത്തിൽ കുറഞ്ഞ് എന്ത് ചെയ്യാൻ പാടില്ല, നിങ്ങള് ഖത്തം തീർക്കാൻ പാടില്ല. ഇബ്നു റജബിൻ ഹംബലി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, അത് ആ പറഞ്ഞത് സാധാരണ ദിവസങ്ങളെ പറ്റിയാണ്. അതേസമയത്ത് റമദാൻ പോലെയുള്ള പുണ്യദിനങ്ങളിൽ, മക്ക മദീന പോലെയുള്ള പുണ്യസ്ഥലങ്ങളിൽ അതിന് ഇത് ബാധകമല്ല. അവിടെ ചിലപ്പോൾ നമുക്ക് ഒരീസം കൊണ്ടും ഓതി തീർക്കാം, അതിന് തെറ്റില്ല. ശരിയാണ്, മക്കത്ത് ഉംറക്ക് പോയി നമ്മൾ റമദാൻ മാസത്തെ പോയത്. റമദാനുമാണ് മക്കയാണ് മദീനയാണ്, ഇരുന്നങ്ങ് ഓതിയാൽ ഒരു ദിവസം കൊണ്ട് ചിലപ്പോൾ ഭക്തം തീരും അല്ലേ? അതിന് തെറ്റില്ല എന്ന് ഇബ്നു റജബ് അൽ-ഹംബലി ലതായിഫുൽ മആരിഫ് എന്ന ഗ്രന്ഥത്തിൽ ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഈടുറ്റ ബന്ധം ഖുർആനുമായിട്ട് നമുക്കുണ്ടാകണം. ഇന്ന് ഖുർആൻ ക്ലാസ് എടുക്കാൻ പോകുന്ന ആളുകൾ, ഖുർആൻ സ്റ്റഡി സെന്റർ, ഖുർആൻ ലേണിംഗ് സ്കൂൾ എന്തെല്ലാം സാധനങ്ങളുണ്ട്, പക്ഷെ ഖുർആനുമായിട്ട് ഒരു ആത്മബന്ധം നമ്മിൽ പല ആളുകൾക്ക് ഉണ്ടാകുന്നില്ല. ഖുർആന്റെ പേരിൽ തർക്കിക്കാൻ അറിയും, ഖുർആൻ ശരിക്കും ഓതാൻ അറിയില്ല. ശരിക്കും ഖുർആൻ ഓതാൻ അറിയുന്ന എത്ര ആളുണ്ട്? നിങ്ങൾക്കറിയാം മക്കത്തും മദീനത്തൊക്കെ ഹലഖത്തു സുവാർ ജിയാറത്തിന് വരുന്ന, മക്കത്തും മദീനത്തും വരുന്ന സാധാരണക്കാർക്ക് പഠിക്കാനുള്ള ഹൽക്കകളുണ്ട്. ബോർഡും വെച്ച് ഇങ്ങനെ കുന്തിരിക്ക, റൈഹാലും മുസാബും വെച്ചിട്ട് കുന്തിരിക്കൊക്കെ പോച്ചിട്ട് വരി ഹാജി ഹാജി വരി ഹാജി വരി എന്നിരിക്ക. എന്താ ഫാത്തിഹ വരെ ഓതാൻ അറിയില്ല? എന്നിട്ട് ഇരുന്ന് പഠിക്കുക ഒരാഴ്ച കൊണ്ട് ഫാത്തിഹ സൂറത്തും നിസ്കാരത്തിനോട് ചെറിയ ഒന്നോ രണ്ടോ സൂറത്തും. അതാണ് മുസ്ലിമീങ്ങളുടെ അവസ്ഥ. ഇന്നും വലിയ വലിയ ആളുകളുടെ അവസ്ഥയതാ. ഖുർആൻ കയ്യിലെത്തുന്നത് ഓതി എന്ന് പറഞ്ഞാൽ, അതെ എനിക്ക് ചെറിയപ്പകാലത്തെ ഉപ്പ പെട്ടെന്ന് മരിച്ചോണ്ട് ഞാൻ പിന്നെ മദ്രാസ് കൊണ്ടിരുന്ന അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് ഓതാ പഠിച്ചിട്ടില്ല എന്നാ ഉപ്പര് പറയണത്. അതിങ്ങനെ പറഞ്ഞിരുന്നിട്ട് കാര്യമുണ്ടോ? പഠിക്കണ്ടേ? ആരടുത്താണോ നിങ്ങൾക്ക് പോയി പഠിക്കാൻ കഴിയുന്നത്, അവരടുത്ത് പഠിച്ച് ഖുർആൻ നിത്യവും ഓതണം. നമ്മുടെ വീട്ടിലെല്ലാവരും ഖുർആൻ ഓതണം. ഖുർആനുമായുള്ള ബന്ധം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകണം. പിന്നെ മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത്, റമദാനിലെ ദുആ ദിക്കറുകളിൽ മറ്റ് സാധാരണ മാസങ്ങളിലെ ദുആ ദിക്കറിന് വ്യത്യസ്തമായ ഒരു പ്രത്യേകത ഉണ്ടായിട്ടുണ്ട്. അതെന്താ അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, നമ്മളെല്ലാവരും ചെയ്യുന്നതാണ്. സാധാരണ നമ്മളെ ദിക്കറുകളിലൊക്കെ ദുആകളിലൊക്കെ നമ്മൾ കൈ ഉയർത്തി അധികം ചോദിക്കുക ദുനിയാവിന് വേണ്ടിയാണ്. അള്ളാഹുവെ പലവിധ രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നവനാണ് ഞാൻ രോഗം തരണേ അല്ലേ, ആരോഗ്യം സമ്പൂർണ്ണ ആരോഗ്യം തരണേ, അതുപോലെ തന്നെ സാമ്പത്തികമായി ഞാൻ അവരുടെ പ്രയാസത്തിലാണ്, ഒരുപാട് കടങ്ങളുണ്ട്, കടം വീട്ടാൻ സഹായിക്കണേ അല്ലേ, അതുപോലെ തന്നെ പൊരയില്ല, പൊര നന്നായിട്ടില്ല, അങ്ങനെ എന്റെ മോന് ജോലിയില്ല, പ്രൊമോഷൻ കിട്ടിയിട്ടില്ല, മോൾക്ക് കല്യാണമായിട്ടില്ല, ഇങ്ങനെയുള്ള ദുനിയവിയായ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് എപ്പോഴും നമ്മൾ ദുആ ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷേ റമദാനിൽ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, പാപമോചനത്തിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കും. അതെന്റെ ഒരു പ്രത്യേകത. കാരണം എന്താ, നോമ്പ് പാപമോചനത്തിന്റെ മവസരത്തിന്റെ മാസമായിട്ട് ആളുകളെ മനസ്സിൽ പതിഞ്ഞുപോയി. അതുകൊണ്ട് പാപം പൊറുക്കണേ എന്ന പ്രാർത്ഥന ധാരാളമായിട്ടുണ്ടാകും. അല്ലേ, അതുപോലെ തന്നെ ഒന്നാം പത്തിൽ ഒരു നബി പഠിപ്പിച്ച പ്രാർത്ഥന നല്ല ആളുകൾ ഇങ്ങനെ പറഞ്ഞുകൊടുക്കും, അല്ലാഹുബി യാ റബ്ബൽ ആലമീൻ, ലോകത്തെ രക്ഷിതാവായ അള്ളാഹുവിന്റെ പാപങ്ങൾ പൊറുക്കണേ. അവസാനത്തെ പത്തിൽ അത് സ്പെഷ്യൽ ദുആ തന്നെ അതാണ്, ലൈലത്തുൽ ഖദർ അറിയിക്കപ്പെട്ടാൽ ഞാൻ എന്താണ് പറയേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബിബി റളിയല്ലാഹു പറഞ്ഞത് ഏത്, അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്ഫു അന്നീ. എന്നാൽ ഇത് റമദാനിൽ മാത്രമുള്ളതാണോ? അല്ല, തൗബയും ഇസ്തിഗ്ഫാറും നമ്മുടെ പ്രാർത്ഥനയിൽ 360 ദിവസം ഉണ്ടായിരിക്കേണ്ടതാണ്. ഒന്ന് മുന്നോട്ട് കയറി നിൽക്കട്ടെ, ഇരിക്കാൻ സ്ഥലമല്ല, കയറിയിരിക്കുന്നു, മുന്നോട്ട് കയറി. തൗബയും ഇസ്തിഗ്ഫാറും എല്ലാ കാലത്തും ഉണ്ടാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, യാ അയ്യുഹന്നാസ് തൂബൂ ഇലല്ലാഹി വസ്തഗ്ഫിറൂഹു, മനുഷ്യരെ നിങ്ങൾ അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുവീൻ, അവരോട് നിങ്ങൾ പൊറുക്കല്ല ചോദിക്കുവീൻ. ഞാൻ തന്നെ ഒരു ദിവസത്തിൽ 100 തവണ അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുന്നുണ്ട്. ആരാ പറയണത്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി പാപങ്ങൾ വല്ലതും ഉണ്ടോ? പാപങ്ങളിൽ നിന്നെല്ലാം അല്ലാഹു സുരക്ഷിതനാക്കിയിട്ടുള്ള, കഴിഞ്ഞു പോയ പാപങ്ങളും ഇനി വരാനിരിക്കുന്ന പാപങ്ങളും, ചെയ്യുപോയതും ചെയ്യാതെ വിട്ടതും ഒക്കെ പൊറുത്തു കൊടുത്ത ദേഹമാണ് ആര്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം.
അവിടുന്ന് പറയാണ്, ഞാൻ തന്നെ ഒരു ദിവസം 100 തവണ അള്ളാഹുലേക്ക് ഖേദിച്ച് മടങ്ങുന്നുണ്ട്, പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ എത്ര പ്രാർത്ഥിക്കണം? അപ്പൊ റമദാനിലാകട്ടെ അല്ലാത്ത കാലത്താകട്ടെ പാപമോചനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന ഒരിക്കലും എനിക്കും നിങ്ങൾക്കും ഒഴിവാക്കാൻ കഴിയില്ല. കാരണം പരലോകത്തിന് പ്രാമുഖ്യം കൽപ്പിക്കുന്നവർ ഇസ്തിഗ്ഫാറിന്റെ കാര്യം ഒരിക്കലും വിസ്മരിക്കുകയില്ല. കാരണം മഗ്ഫിറത്ത് കിട്ടിയവരെ മാത്രമേ അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിക്കുകയുള്ളൂ. നമ്മൾ നാളെ വിചാരണ സമയത്ത് അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങളും നമ്മൾ കാണിച്ച നന്ദിയും കൂട്ടി നോക്കുമ്പോൾ എങ്ങനെയാലും നമുക്ക് കുറച്ച് പാപങ്ങൾ ഉണ്ടാവും. അത് പിന്നെ ടാലിയാകലെങ്ങനെ? അള്ളാഹു സുബ്ഹാന തആല കുറെ മൂടി വെച്ച് മാപ്പാക്കി തരണം, അപ്പൊ മാത്രമേ നമ്മൾ രക്ഷ കിട്ടുള്ളൂ. ആ പൊറുക്കൽ നമുക്കുണ്ടാകണമെങ്കിൽ നമ്മൾ അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സദസ്സിൽ വന്നിരുന്നാൽ സഹാബത്ത് പറയാണ്, ഞങ്ങൾ എന്നും എന്താ പറയുന്നത്? റബ്ബി ഗ്ഫിർലി വതുബ് അലയ്യ ഇന്നക അന്ത തവ്വാബുർ റഹീം. എന്റെ റബ്ബെ, എന്നോട് നീ പൊറുക്കണേ, എന്റെ മടക്കം സ്വീകരിക്കണേ, നീ തൗബ സ്വീകരിക്കുന്നവനും കരുണാനിധിയുമല്ലോ എന്ന്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ആ സ്വഭാവം എല്ലാ കാലത്തും വേണം. ദുനിയാവിന് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ മാത്രം പോരാ, ആഖിറത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന, സ്വർഗത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന, നരകത്തിൽ രക്ഷപ്പെടാനുള്ള പ്രാർത്ഥന. അല്ലാഹുമ്മ ഇന്നി അസ്അലുക അൽജന്ന വഅഊദു ബിക മിനന്നാർ. അല്ലാഹുവേ, ഞാൻ നിന്നോട് സ്വർഗം ചോദിക്കുന്നു, നരകത്തിൽ നിന്ന് രക്ഷയും ഞാൻ നിന്നോട് ചോദിക്കുന്നു. അതെല്ലാ കാലത്തും നമ്മൾ നിലനിർത്തണമെന്നാണ് ഈ സന്ദർഭത്തിൽ പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്താനുള്ളത്. എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, രാത്രി നിസ്കാരത്തിൽ ആളുകൾക്കുള്ളൊരു താല്പര്യമാണ്. എന്തോ ഒരു ആവേശ തറാവീഹിന് അല്ലേ, പറന്നിന് വരാത്തവരും കൂടി പോഞ്ഞു വരും. എന്തിന്? എച്ചാ ജമാഅത്തിന് എത്തുമല്ലോ, പക്ഷെ തറാവീനെത്തും. ശരിയാണ്, പക്ഷേ ഈ രാത്രി നിസ്കാരം റമദാനിൽ മാത്രമുള്ളതാണോ? അല്ല, അത് 360 ദിവസം ഉള്ളതാണ്. ജമാഅത്തായി പള്ളിയിൽ വെച്ച് നിർവഹിക്കുന്നത് റമദാനിൽ മാത്രമേ ഉള്ളൂ. അല്ലാത്ത കാലത്ത് മുഅ്മിനീങ്ങളുടെ ഒരു ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത സ്വഭാവമായിട്ടാണ് ഖുർആൻ രാത്രി നിസ്കാരത്തെ എടുത്തു പറഞ്ഞിട്ടുള്ളത്. റഹ്മാനായ റബ്ബിന്റെ അടിമകളെ കുറിച്ച് പറയുന്നതാണ് തൽ ഫുർഖാനിൽ. അള്ളാഹു പറഞ്ഞു, വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദം വഖിയാമ, സുജൂദ് ചെയ്തുകൊണ്ടും നമസ്കരിച്ചുകൊണ്ടും രാത്രി കഴിച്ചു കൂട്ടുന്നവരാകുന്നു അവർ. സൂറത്ത് സജ്ദയിൽ കാണാം, തതജാഫാ ജുനൂബുഹും അനിൽ മദാജിഇ യദ്ഊന റബ്ബഹും ഖൗഫം വതമഅ വമിമ്മാ റസഖനാഹും യുൻഫിഖൂൻ. അവരുടെ പാർശ്വങ്ങൾ കിടപ്പുസ്ഥാനങ്ങൾ വിട്ടകലുന്നതാണ് തങ്ങളുടെ റബ്ബിനോട് പ്രാർത്ഥിക്കുന്നവരായിക്കൊണ്ട്. കണ്ടോ, അള്ളാഹുവിൽ പ്രതീക്ഷ വെച്ചുകൊണ്ടും അവന്റെ ശിക്ഷയെ ഭയപ്പെട്ടുകൊണ്ടും അവൻ നാം അവർക്ക് നൽകിയെന്നവർ ഉദാരമായി ചെലവഴിക്കുകയും ചെയ്യുന്നതാണ്. അപ്പൊ രാത്രി ആളുകൾ ഉറങ്ങുന്ന സമയത്തിൽ എണീറ്റ് നിസ്കരിക്കുക, തഹജ്ജു നിസ്കരിക്കുക. അത് എല്ലാ കാലത്തുമുള്ള മുസ്ലിമീങ്ങളുടെ സ്വഭാവമായിട്ട് ഖുർആൻ എടുത്തു പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ വിത്ർ നിസ്കരിക്കാനുള്ള എല്ലാ കാലത്തും ഉള്ളതാണ്. ഹനഫി മദ്ഹബില് ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ള പറയുന്നത് അത് വാജിബാണെന്നാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഹനഫികൾ എപ്പോഴും നിസ്കരിച്ച അപ്പൊ 3:30 വിത്ർ നിസ്കരിക്കുന്ന കാണാം. യഥാർത്ഥത്തിൽ വാജിബ് അല്ല എന്നത് സഹാബികളിൽ നിന്നുള്ള അസറുകൾ കൊണ്ട് തെളിഞ്ഞിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ വിത്ർ നിസ്കാരം ഒഴിവാക്കരുത്. അത് ചുരുങ്ങിയത് 1 കൂടിയാൽ 11. പക്ഷെ അതിലൊരു ശീലം നമ്മൾ ഉണ്ടാക്കേണ്ട എന്താ വെച്ചാൽ, ഇന്ന് 5 നാളെ 7 പിറ്റേന്ന് 3 പിറ്റേന്ന് ഒന്നുമില്ല, പിന്നെ രണ്ടും ഒന്നുമില്ല, പിന്നെ തുടങ്ങും 1. അങ്ങനെയല്ല, പതിവായി ചെയ്യുന്നത് ശീലമാക്കുക. അമലുകളിൽ വെച്ച് അള്ളാഹ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ചെയ്യുന്നവർ പതിവായി ചെയ്യുന്നതാണ്. അത് കുറവാണെങ്കിലും ശരി. അപ്പൊ അതുകൊണ്ട് 3 നിസ്കരിക്കാൻ കഴിയുക. 3 പ്രയാസമുണ്ടോ? അത്താഴ സമയത്ത് എണീറ്റിയപ്പോ 4:30 സുബഹിയെങ്കിൽ ഒരു 3:30 നമ്മൾ എണീറ്റ് ഒരു 10-15 മിനിറ്റ് ബാത്റൂമിലൊക്കെ പോയി വന്നാൽ പിന്നെയും നമുക്ക് 3/4 നിസ്കരിക്കാൻ സമയമുണ്ട്. 3/4 എത്ര നിസ്കരിക്കാൻ പറ്റും? 5-7 നിസ്കരിച്ചൂടെ? അപ്പൊ അതുകൊണ്ട് അങ്ങനെ നമ്മൾ ശീലിക്കുകയാണെങ്കിൽ അത് ഇൻഷാഅല്ലാ ആ ഉത്തരം കിട്ടുന്ന സമയത്ത് 360 അള്ളാഹു സുബ്ഹാന തആല ഭൂമിയുടെ ആകാശത്തെ കരകി വന്ന് ചോദിക്കുന്നവരുണ്ടോ അവർക്ക് ഞാൻ കൊടുക്കാം എന്ന് പറഞ്ഞ ആ സംഗതിയുള്ള സമയമാണത്, അത്താഴത്തിന്റെ സമയം. കാനൂ ഖലീലം മിനല്ലൈലി മാ യഹജഊൻ വബിൽ അസ്ഹാരിഹും യസ്തഗ്ഫിറൂൻ. സ്വർഗാവകാശികളായ സഹാബികളെ പറ്റി പറഞ്ഞതാണ്. അവർ രാത്രിയിൽ കുറച്ചു മാത്രം ഉറങ്ങുന്നവരും അത്താഴ സമയങ്ങളിൽ പാപമോചന പ്രാർത്ഥന നടത്തുന്നവരുമായിരുന്നു. അതുകൊണ്ട് ആ സമയത്ത് കഴിയുമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി കിടന്നാ പിന്നെ എണീക്കൂലാൻ തോന്നുകയാണെങ്കിൽ രാത്രി കിടക്കാൻ നേരത്തെ നമ്മൾ ഒന്നുകൊടുക്കുമല്ലോ, എങ്കിലൊരു 3 നിസ്കരിച്ചിട്ട് കിടക്കുക. അത് പതിവായി ചെയ്യാൻ നാം ശ്രമിക്കണം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറെ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉമറിനെ പറ്റി ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ടായി, നഇമർ റജുൽ അബ്ദുല്ലാഹ്, അബ്ദുൽ എത്ര നല്ല മനുഷ്യനാണ്, ലൗ കാന യുസല്ലി ബില്ലൈൽ, അദ്ദേഹം രാത്രി നമസ്കരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറയുന്നത് കേട്ടതിന് ശേഷം ഞാൻ പിന്നെ രാത്രിയിൽ ദീർഘമായി നിസ്കരിക്കാറുണ്ട്. അപ്പൊ രാത്രി ദീർഘമായി നിസ്കരിക്കുക എന്നുള്ളത് എല്ലാ കാലത്തും ഉള്ളതാണ്. തറാവി ഒന്ന് കഴിഞ്ഞിട്ട് ഇനിയിപ്പോ 11 മാസം കഴിഞ്ഞ തറാവി കിട്ടണമെങ്കിൽ എന്ന് വിചാരിച്ചാലും വിഷമിക്കേണ്ടതില്ല, എല്ലാ കാലത്തുള്ളതാണ് രാത്രി നിസ്കാരം. ഇങ്ങനെ സുഹൃത്തുക്കളെ, നാം നേടിയെടുത്തിട്ടുള്ള സൽഗുണങ്ങൾ പലതുമുണ്ട്. ആ സൽഗുണങ്ങളൊക്കെ എങ്ങനെ നാം നമ്മുടെ അടുത്ത 11 മാസങ്ങളിൽ നിലനിർത്തുമെന്ന് നാം അങ്ങേയറ്റം ആലോചിച്ച് ഉത്തരം കണ്ടെത്തേണ്ട ഒരു സന്ദർഭമാണിത്. അതിലേക്കുള്ള ചില സൂചനകൾ മാത്രമാണ് ഞാൻ നൽകിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ഒരു മാസത്തിൽ നാം നേടിയെടുത്തിട്ടുള്ള നന്മകൾ നമ്മുടെ വരും ജീവിതത്തിന് മുതൽ കൂട്ടാക്കുവാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മാഈൻ. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. റമളാനിലെ എല്ലാ രാത്രിയിലും അള്ളാഹു ഒരുപാട് ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കും എന്ന് ഹദീസിൽ നമ്മൾ റമളാനിൽ കേട്ടിട്ടുണ്ട്. നമ്മളൊക്കെ നരകക്കാരുടെ ലിസ്റ്റിലാണോ സ്വർഗക്കാരുടെ ലിസ്റ്റിലാണോ ഒരു ചിട്ടമില്ല, അള്ളാഹുവിന് അറിയാം. നരകക്കാരുടെ ലിസ്റ്റിലാണെങ്കിൽ ആ ലിസ്റ്റിൽ നിന്ന് പേര് വെട്ടി സ്വർഗക്കാരുടെ ലിസ്റ്റിൽ പേര് ചേർക്കാൻ മാത്രം ഇക്കഴിഞ്ഞ ഒരു മാസം നാം പ്രവർത്തിച്ചിട്ടുണ്ടോ? അത് നാം ഓരോരുത്തരും സ്വയം ചിന്തിക്കേണ്ടതാണ്. എല്ലെങ്കിലും ചിന്തിച്ച് നമുക്ക് ഒരു ഉത്തരം കിട്ടൂല, പക്ഷേ നമുക്ക് അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. അള്ളാഹുവേ, ഇക്കഴിഞ്ഞ ഒരു മാസം ഞാൻ നിർവഹിച്ച സൽക്കർമ്മങ്ങൾ കാരണമായി എന്നെ നരകക്കാരിൽ നിന്ന് ഒഴിവാക്കി സ്വർഗക്കാരിൽ നിന്ന് ചേർക്കണേ എന്ന് നമുക്ക് അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ സാധിക്കും. അതിൽ യാതൊരു സംശയമല്ല, അത് നമ്മൾ നിർവഹിക്കണം. സ്വർഗം കിട്ടാൻ വേണ്ടി, നരകത്തിന് രക്ഷ കിട്ടാൻ വേണ്ടിയുള്ള പ്രാർത്ഥന. റബ്ബന സിരിഫ അന്ന അദാബ ജഹന്നം ഇന്ന അദാബഹ കാന ഹറാമ എന്ന് ഇബാദുർ റഹ്മാൻ അള്ളാഹുവിന്റെ അടിമകൾ പ്രാർത്ഥിക്കും. ഞങ്ങളിൽ നിന്ന് നരക ശിക്ഷയെ നീ തടുത്തു തരയണമേ എന്ന്. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളമായി പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് റബ്ബന ആതിന ഫി ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. ഉണ്ടോ, ഞങ്ങൾക്ക് ദുനിയാവിൽ ഹസനത്ത് നൽകണേ, ആഖിറത്തിലും ഹസനത്ത് നൽകണേ, നരക ശിക്ഷ ഞങ്ങളിൽ കാത്തു തരയണമേ. അപ്പൊ അതിനുവേണ്ടിയുള്ള പ്രാർത്ഥന നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. പിന്നെ ഈ ഒരു മാസക്കാലത്തെ ആത്മനിയന്ത്രണവും സംയമനവും, അത് നമ്മുടെ സ്വഭാവത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമല്ല. പലപ്പോഴും ദൗർബല്യങ്ങൾക്ക് വഴങ്ങിക്കൊണ്ടാണ്, ദുർബല വികാരങ്ങൾക്ക് വഴങ്ങിക്കൊണ്ടാണ് പല തെറ്റുകളും മനുഷ്യർ ചെയ്യാറുള്ളത്. എന്നാൽ ആ വികാരങ്ങളെ പിടിച്ചു നിർത്താനും നിയന്ത്രിക്കാനും സാധിച്ചാൽ നമ്മുടെ സ്വഭാവത്തിൽ വമ്പിച്ച മാറ്റങ്ങൾ ഉണ്ടാകും. അങ്ങനെയുള്ള ക്ഷമ, അത് വളരെ ആവശ്യമുള്ള കാര്യമാണ്. ഇപ്പൊ റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്, മറ്റൊരാളുമായുള്ള മൽപിടുത്തത്തിൽ എതിരാളിയെ മലർത്തിയടിക്കുന്നവനല്ല യഥാർത്ഥത്തിൽ ശക്തൻ എന്ന് പറയുന്നത്. കോപം വരുമ്പോൾ തന്റെ ശരീരത്തെ പിടിച്ചു നിർത്താൻ കഴിയുന്നവനാണ് ശക്തവാൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള പല ശീലങ്ങളും റമളാനിൽ നാം സ്വായത്തമാക്കിയിട്ടുണ്ട് എങ്കിൽ ആ ഒരു ആത്മനിയന്ത്രണം, അത് നമുക്ക് എല്ലാ കാലത്തും നിലനിർത്താൻ സാധിച്ചാൽ അത് നമ്മുടെ സ്വഭാവത്തിൽ വമ്പിച്ച പരിവർത്തനങ്ങൾ ഉണ്ടാക്കും. ഇപ്പൊ വികാര നിയന്ത്രണങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്, സിയാമു ജുന്നത്തു, നോമ്പ് ഒരു പരിചയാണ്. നിങ്ങളിൽ ഒരാൾക്ക് നോമ്പ് ദിവസമായി കഴിഞ്ഞാൽ പിന്നെ അയാൾ ഒരിക്കലും ഒച്ചയിട്ട് സംസാരിക്കരുത്, അശ്ലീല വാക്കുകൾ പറയരുത്. അല്ലേ, ശരിയാണ്, റമളാന മഹാവ് ഇങ്ങൾ പറയാൻ തോന്നായിട്ടല്ല, നോമ്പായിപ്പോയല്ലേ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞിരുന്നു എന്നുകൊണ്ട് ഒരുപാട് വാക്യം നമ്മൾ ഒഴിവാക്കലുണ്ട്. പക്ഷെ അത് എല്ലാ കാലത്തും ലൈസൽ മുഅ്മിനുൽ ഫാഹിസ വലൽ ബദിയ, ഒരു മുഅ്മിൻ ഒരിക്കലും അശ്ലീലം സംസാരിക്കുന്നവനല്ല, തരംതാഴ്ന്ന വാക്കുകൾ പറയുന്നവനല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. കാരണം ചീത്ത വാക്കും ചീത്ത പ്രവൃത്തിയും ഒഴിവാക്കിയില്ലെങ്കിൽ നിങ്ങളെ പട്ടിണി കൊണ്ട് കാര്യമില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് റമളാനിൽ നമ്മൾ ശ്രദ്ധിച്ചത്. അത് എല്ലാ കാലത്തും ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. നാവിൽ നിന്ന് പുറത്തുവിട്ടാൽ പിന്നെ തിരിച്ചെടുക്കാൻ നമുക്ക് സാധിക്കില്ല. അതല്ലേ, നിങ്ങളോട് നോമ്പുകാരനോട് ഒരിക്കൽ ചണ്ടക്ക് വന്നാൽ എന്ത് വേണം? ഞാൻ നോമ്പുകാരനാണ് എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറണം, ചണ്ടക്ക് നിൽക്കരുത്, കലഹത്തിന് പോകരുത്. അല്ലേ, ആ രീതിയിലുള്ള വിട്ടുവീഴ്ച മനസ്ഥിതി നോമ്പുകാലത്ത് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ അത് വളരെ നല്ല ഒരു ശീലമാണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അതുപോലെ സുഹൃത്തുക്കളെ,
ഈ നോമ്പിൽ കഴിഞ്ഞ് പെരുന്നാളിൽ നമ്മൾ സന്തോഷിക്കുകയാണ്. റസൂൽ പറഞ്ഞിട്ടുള്ള ഇരട്ട സന്തോഷത്തിൽ ഒരു സന്തോഷമാണത്. നോമ്പുകാരൻ രണ്ട് സന്തോഷം ഉണ്ടെന്നാണ്. ഒന്ന്, നോമ്പ് മുറിക്കുമ്പോൾ, ഇപ്പൊ നോമ്പ് മുറിച്ച് 30 ദിവസം നോമ്പ് കഴിഞ്ഞ് നാം സന്തോഷിക്കുകയാണ്. ഇനി രണ്ടാമത്തെ സന്തോഷം എവിടുന്നാണ്? പരലോകത്തെ റബ്ബിനെ കണ്ടുമുട്ടുമ്പോൾ. അതിനിടയിൽ 3 സന്തോഷങ്ങൾ വേറെ വരാനുണ്ട്. അതേതാ? മരിക്കാൻ നേരത്തുള്ള സന്തോഷം. സന്തോഷത്തോടെ മരിക്കുക ആരാ ആഗ്രഹിക്കാത്തത്? അല്ലേ? മലക്കുകൾ സന്തോഷ വാർത്തയുമായി ഇറങ്ങി വരും വിശ്വാസികൾ മരിക്കുമ്പോൾ. ഞാൻ ഓതി വെച്ച സൂറത്ത് ഫുസ്സിലത്തിൽ ആയത്താണ്, വെറുതെ കഥ പറയല്ല, അള്ളാഹുവിന്റെ വചനമാണ്. ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ് തുമ്മ സഖാമു തതനസ്സലു അലൈഹിമുൽ മലായിക, തങ്ങളുടെ റബ്ബ് അള്ളാഹുവാണെന്ന് പറയുകയും പിന്നീട് ശരിക്ക് നിലകൊള്ളുകയും ചെയ്തവർ അവരുടെ മരണ സമയത്ത് മലക്കുകൾ ഇറങ്ങി വരും. എന്നിട്ടോ എന്താ മലക്കുകളുടെ സന്തോഷ വാർത്ത? അല്ല, തഖാഫു, നിങ്ങൾ പേടിക്കേണ്ടതില്ല. വല തഹ്സനു, നിങ്ങൾ വിഷമിക്കേണ്ടതില്ല. നിങ്ങളിപ്പോ വിട്ടുപോകുന്ന കാര്യം ഈ ദുനിയാവിനെ പറ്റി നിങ്ങൾക്ക് ഒരു വ്യസനവും വേണ്ടതില്ല. നിങ്ങൾ കണ്ടുമുട്ടാൻ പോകുന്ന പരലോകത്തെ പറ്റി നിങ്ങൾ പേടിക്കേണ്ടതില്ല. വാബിശു റൂബിൽ ജന്നത്തില്ല തീക്കുന്തും തൂഅദൂൻ, നിങ്ങളോട് വാഗ്ദത്തം ചെയ്യപ്പെട്ട സ്വർഗം കൊണ്ട് നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുക. നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തി ദുനിയാ വഫിൽ ആഖിറ, ഈ ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങൾ നിങ്ങളുടെ മിത്രങ്ങളാണ്. വലക്കും ഫിഹാ മാ തസ്തഹി അൻഫുസുകും, അവിടെ നിങ്ങൾ സ്വർഗത്തിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങളെ മനസ്സ് കൊതിക്കുന്നതെന്തോ അതെല്ലാം നിങ്ങൾക്ക് അവിടെയുണ്ട്. വലക്കും ഫിഹാ മാ തദ്ഉൻ, എന്തെന്ന് നിങ്ങൾ ആവശ്യപ്പെടുന്നുവോ, നിങ്ങൾ താല്പര്യം എന്താണോ അതൊക്കെ നിങ്ങൾക്ക് അവിടെ കിട്ടാനുണ്ട്. നുസുലം മിൻ ഗഫൂരിർ റഹീം, കരുണാനിധിയായ റബ്ബിന്റെ സൽക്കാരമായിക്കൊണ്ട്. നോക്കൂ, നിങ്ങളെ മരണ സമയത്ത് മലക്കുകൾ നൽകുന്ന സന്തോഷമാണത്. നേരത്തെ ദുഃഖനായി ജീവിച്ചവനാണെങ്കിലോ മലക്കുകൾ വന്ന് അടിച്ചുകൊണ്ടേയിരിക്കും, അടിച്ചടിച്ച് പാകപ്പെടുത്തും. എന്നിട്ട് ആ റൂഹിനെ പിടിക്കുമ്പോൾ ഒരു ധാരാളം കണകളുള്ള ഒരു സാധനം ഒരു വലിയ പഞ്ഞിക്കെട്ടിൽ നിന്ന് വലിച്ചെടുക്കുന്നത് പോലെ വലിച്ചെടുക്കും. വളരെ വിഷമിച്ചുകൊണ്ടായിരിക്കും മരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. ദുർഗന്ധമാണ് ആ റൂഹിൽ നിന്ന് പുറത്തു പോകാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ നല്ല നിലക്ക് മരിക്കാൻ നമുക്ക് സാധിക്കാം. അതുപോലെ ഖബറിൽ വെച്ച് 3 ചോദ്യം നമ്മുടെ മുമ്പിൽ വരാനുണ്ട്. നിന്റെ റബ്ബ് ആരാണ്? നിന്റെ ദീൻ ഏതാണ്? നിന്റെ നബി ആരാണ്? ഈ 3 ചോദ്യങ്ങൾക്കും ശരിക്കും ഉത്തരം പറഞ്ഞാൽ അയാളുടെ ഖബർ വിശാലമാക്കപ്പെടും. കണ്ണത്താ ദൂരത്തേക്ക് വിശാലമാകും. സ്വർഗത്തിൽ നിന്നൊരു കവാടം ആ ഖബറിലേക്ക് തുറന്നു കൊടുക്കപ്പെടും. അവിടെയാകെ സ്വർഗത്തിന്റെ പരിമളം പരക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഖബറിൽ കിട്ടുന്ന സന്തോഷം. പിന്നെ നാളെ പരലോകത്ത് വിചാരണ സമയത്ത് നേരിയ വിചാരണ മാത്രം, പേരിനൊരു കണക്ക് നോക്കൽ മാത്രം, കൃത്യമായി കണക്കെടുത്തിട്ട് ബുദ്ധിമുട്ടിക്കൂല. റയ്യാൻ എന്ന കവാടം നോമ്പുകാർക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയ കവാടാണ്. ആ കവാടത്തിൽ വിളിക്കപ്പെടുന്നത് നോമ്പുകാർ മാത്രമാണ്. അവർ പ്രവേശിച്ചു കഴിഞ്ഞാൽ ആ കവാടം കൊട്ടിയടക്കപ്പെടും. അതാണ് നോമ്പുകാരന് അവസാനം ലഭിക്കുന്ന സന്തോഷം. ഈ സന്തോഷങ്ങളൊക്കെ നമുക്ക് ലഭിക്കണമെങ്കിൽ ഇക്കഴിഞ്ഞൊരു മാസം നേടിയെടുത്ത ആത്മവിശുദ്ധി മരണം വരെ കൈവിടാതെ ഞാനും നിങ്ങളും നിലനിർത്താൻ ശ്രമിക്കണമെന്നാണ് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. സുഹൃത്തുക്കളെ, ഒരിക്കൽ ജിബ്രീൽ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ കയറുമ്പോൾ 3 പടിയിലും ആമീൻ പറഞ്ഞൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതിലൊരു കാര്യം എന്താണെന്ന് നിങ്ങള് മൻ അദ്റക റമളാന മൻ അദ്റക ശഹർ റമളാൻ ഫല യുഗ്ഫർ ലഹു, ഒരാൾക്ക് റമളാൻ കിട്ടി പക്ഷെ അയാളെ പാപം പൊറുക്കപ്പെട്ടില്ല. ഫദഖല നാർ, അങ്ങനെ അയാൾ നരകത്തിൽ പോകേണ്ടി വന്നു. ഫഅദഹുല്ലാ, അങ്ങനെയുള്ളവരെ അല്ലാഹു അകറ്റട്ടെ. ഖുൽ ആമീൻ, ആമീൻ പറയൂ റസൂലേ, ജിബ്രീൽ പറഞ്ഞു. അപ്പൊ ജിബ്രീൽ എന്ത് പറഞ്ഞു? ആമീൻ. അപ്പൊ റമളാൻ കിട്ടിയിട്ടും പാപം പൊറുക്കപ്പെടാതെ നഷ്ടപ്പെട്ടു പോവുക എന്ന് പറഞ്ഞാൽ, ഈ മാസത്തിന്റെ മാസം കിട്ടിയിട്ടും പാപം പൊറുക്കാൻ പരിശ്രമിച്ചില്ല എന്ന് പറഞ്ഞാൽ എന്ത് ഭാഗ്യക്കേടാണത്? അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മളിലേക്ക് തിരിഞ്ഞു നോക്കണം. ഞാൻ അതിനുവേണ്ടി പരിശ്രമിച്ചിട്ടുണ്ടോ എന്ന് ഓരോരുത്തരും ചിന്തിക്കണം. അവസാനമായി ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇസ്ലാമിലെ അമലുകൾക്ക് സീസൺ ഇല്ല സുഹൃത്തുക്കളെ. ചില ആളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട് സൽക്കർമ്മങ്ങളെ സീസൺ കഴിഞ്ഞു, ഇനി അടുത്ത് 11 മാസം കഴിഞ്ഞാൽ സീസൺ വരുള്ളൂ. ഇല്ല കേട്ടോ, മരണം വരെ സൽക്കർമ്മങ്ങളിൽ ഉറച്ചു നിൽക്കണം എന്നാ പറഞ്ഞത്. എപ്പോഴാ മരിക്കുക എനിക്കും നിങ്ങൾക്കും അറിഞ്ഞുകൂടാ. വഅബ്ദു റബ്ബക ഹത്താ യഅതിയക അൽയഖീൻ, സൂറത്ത് ഹിജ്റിലെ അവസാന ആയത്താണ്. നിനക്ക് മരണം വരുന്നത് വരെ നീ അള്ളാഹുവിന്റെ ഇബാദത്ത് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഇബാദത്ത് ഒഴിവായി ഒരു സമയമല്ല. നിൽക്കാൻ വയ്യേ ഇരുന്ന് നിസ്കരിക്കണം, ഇരിക്കാൻ വയ്യേ കടന്ന് നിസ്കരിക്കണം. അള്ളാഹനെ മറന്നിട്ട് വിസ്മരിക്കുന്ന ഒരു സമയം നിനക്കില്ല. വെള്ളം ഉപയോഗിക്കാൻ പറ്റില്ലേ, സൈമൻ ചെയ്യണം. മനസ്സിലായില്ലേ? യാത്രയിലാണോ, ഒഴിവില്ല. 4 റക്അത്തുള്ളത് 2 റക്അത്ത് നിസ്കരിക്കാം. ളുഹ്റും അസറും ഒരുമിച്ച് നിസ്കരിക്കാം. മകരവും മിഷാവും ഒരുമിച്ച് നിസ്കരിക്കാം, പക്ഷെ ഒഴിവാക്കാൻ പറ്റൂല, യുദ്ധരംഗത്ത് പോലും ഒഴിവാക്കാൻ പറ്റൂല. അതുകൊണ്ട് സൽക്കർമ്മങ്ങളിൽ നിന്ന് വിട്ട ഒരു ദിവസം ഒരു മുഅ്മിനുണ്ടാകുകയില്ല. ഈ ആയത്തോടിക്കൊണ്ട് മഹാനായ ഹസൻ ബസരി റഹിമഹുല്ല പറഞ്ഞിട്ടുണ്ട്, ഇന്നല്ലാഹു ലം യജ്അലി അമലിൽ മുഅ്മിനി അജലൻ ദൂനൽ മൗത്ത്. മുഅ്മിനിന്റെ അമലുകൾക്ക് അല്ലാഹു മരണത്തെ കൂടാതെ ഒരവധിയും വെച്ചിട്ടില്ല. അതുകൊണ്ട് മരണം വരെയും സൽക്കർമ്മങ്ങളിൽ നാം ഉറച്ചു നിൽക്കണം. മടുപ്പും വെറുപ്പും ഇല്ലാതെ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ സാധിക്കണം. റമദാനിൽ അതാണ്, ഒരു മടുപ്പില്ലല്ലോ. എങ്ങനെയായി മനുഷ്യന്മാർക്ക് സാധിക്കണം ചോദിച്ചത്? ഈ അംസരികളൊക്കെ ഇപ്പത്തെ 11 മണിക്കാ കടന്ന്, അതാണ് ഈ വരുന്നത് 2 മണിക്ക് പിന്നെ, എന്നിട്ട് നിന്ന് നിസ്കരിക്കണേ, എന്നിട്ട് ജോലിട്ട് ഭക്ഷണം കഴിച്ച് പിന്നെയാണ് സുബൈക്ക് വരുന്നത്, എന്നിട്ട് സൂര്യ ഒരുക്കോളെ പിന്നെ ഇരിക്കണം, കുറച്ച് കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കണേ ജോലിക്ക് പോണു. എങ്ങനെയാണ് അത് സാധിക്കുന്നത്? അത് റമദാനിലുള്ള നമ്മുടെ ശീലങ്ങൾ അപ്പടി നമ്മൾ മാറ്റുകയാണ്. നമ്മുടെ മനക്കരുത്താണത്, മുഅ്മിനിന്റെ മനക്കരുത്താണത്, അത് ഈമാനിന്റെ ശക്തിയാണ്. അത് സുഹൃത്തുക്കളെ, നമ്മുടെ വരും കാലത്തെ 11 മാസത്തേക്ക് നല്ലൊരു മുതൽക്കൂട്ടായി നമ്മൾ എടുക്കേണ്ടതുണ്ട്. സുഹൃത്തുക്കളെ, അറിയാതെ നമ്മൾ തെറ്റിപ്പോകും. മനസ്സിനെ പിടിച്ചു നിർത്താൻ നമ്മൾ എപ്പോഴും ദുആ ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളമായുള്ള ദുആയാണ്, യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ്, അല്ലാഹുവേ ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനെ, എന്റെ ഹൃദയത്തെ നിന്റെ ദീനിൽ ഉറപ്പിച്ചു നിർത്തണേ. ധാരാളം പരീക്ഷണങ്ങളും സമ്മർദ്ദങ്ങളും പിടിവലികളും വരും ദീൻ നമ്മൾ തെറ്റിക്കുവാൻ വേണ്ടി, പക്ഷെ പിടിച്ചു നിൽക്കണം. ആ പിടിച്ചു നിൽക്കാനുള്ള ശക്തി റബ്ബിന്റെ അടുക്കൽ നിന്ന് കിട്ടണം. അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. എന്താ പ്രാർത്ഥിക്കേണ്ടത്? യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. പിന്നെ ശവ്വാലിൽ 6 നോമ്പുണ്ട്, മനസ്സിലായില്ലേ? ഷഅബാനിൽ കുറെ നോമ്പുകൾ എടുത്തിട്ട് കൂടുതൽ നോമ്പ് നോക്കി ഷഅബാനിൽ, എന്നിട്ട് റമദാൻ കഴിഞ്ഞു. റമദാൻ കഴിഞ്ഞ് 6 നോമ്പും കൂടി എടുക്കാണ്. ആ 6 നോമ്പും കൂടി എടുത്താൽ കൊല്ലം മുഴുവൻ നോമ്പെടുത്തവനെ പോലെയായി എന്നാണ്. കൊല്ലത്തിൽ എത്ര ദിവസമാണ്? 360 ദിവസം. 30 നോമ്പിന് എത്രയാണുള്ളത്? ഇനി ഒരു ദിവസം കുറഞ്ഞാലത് 30 നോമ്പായിട്ട് ഒരു മാസത്തെ നോമ്പ് കൂട്ടുക. ഓരോ നന്മക്കും 10 ഇരട്ടി പ്രതിഫലമുണ്ടെന്ന് ഖുർആനിലുണ്ട്. മൻജാ അതിൽ ഹസനത്തി ഫല വഅജ്റു അംസാലിഹ. 30 × 10 എത്രയാ? 300. ഇനി 6 കൂടി കൂട്ടിയാലോ? 6 × 10 = 60. 360 ദിവസം നോമ്പായില്ലേ? അതാ റസൂൽ പറഞ്ഞത്, മൻ സാമ റമളാന തുമ്മ അത്ബഅഹു സിത്തം മിൻ ശവ്വാൽ. ആരെങ്കിലും റമളാനിൽ നോമ്പെടുത്തു, എന്നിട്ട് അതിനെ തുടർന്നു കൊണ്ട് ശവ്വാലിൽ 6 ദിവസം കൂടി നോമ്പെടുത്താൽ കാലം മുഴുവൻ നോമ്പെടുത്തവനെ പോലെയായി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ശവ്വാലിൽ നാളെ മുതൽ കെന്നെ എടുക്കുകയാണെങ്കിൽ അത് നല്ലതാണ്, അല്ലെങ്കിൽ ശവ്വാലിൽ ഏതെങ്കിലും 6 ദിവസം തുടർച്ചയായോ ഇടവിട്ടോ 6 ദിവസം ശവ്വാൽ തീരുന്നതിന് മുമ്പ് എടുത്താൽ ഇൻഷാ അല്ലാഹ് അവർക്ക് ആ പ്രതിഫലം ലഭിക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ പവിത്രമായ മാസത്തിൽ നേടിയെടുത്തിട്ടുള്ള ആത്മവിശുദ്ധി നിലനിർത്തുവാൻ എനിക്കും നിങ്ങൾക്കും തോഫീക്ക് നൽകുമാറാകട്ടെ. അറിഞ്ഞുമറിയാതെയും സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങൾ അവൻ വിട്ടുപെടുത്തു മാപ്പാക്കി അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും ഒരുമിച്ച് പ്രവേശിപ്പിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഇസ്ൽ ഇസ്ലാം വൽ മുസ്ലിമീൻ വദിൽ ശിർക്ക വൽ മുശ്രിക്കീൻ. അല്ലാഹുമ്മ അൻസുർ മൻ നസറ ദീൻ വഖുദുൽ മൻ ഖദറൽ ഇസ്ലാം വൽ മുസ്ലിമീൻ. വസല്ലല്ലാഹു അലാ നബീനാ മുഹമ്മദി വഅലാ ആലിഹി വസഹബിഹി വസല്ലം.